നമസ്കാരം സൂസൻ ചാണ്ടി, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം സാൽവി.
വിദേശത്ത് നിന്നും തൊഴിലാളികളെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള 457 വിസ നിർത്തലാക്കിക്കൊണ്ട് പുതിയ തൊഴിൽ വിസയായ സബ് ക്ലാസ് 482 സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഈ വിസയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ആദ്യം തന്നെ
ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയ വിസ സബ് ക്ലാസ് 482 ടെമ്പററി സ്കിൽ ഷോർട്ടേജ് TSS വിസ അത് സബ് ക്ലാസ് 457 റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു മൂന്ന് സ്ട്രീംസ് ഉണ്ട്. ഇതൊരു ഷോർട്ട് ടേം സ്ട്രീം, മീഡിയം ടേം സ്ട്രീം ആൻഡ് ലേബർ അഗ്രിമെന്റ് എന്ന ഉള്ള മൂന്ന് സ്ട്രീമുകളാണ്. മെയിൻലി നമ്മളിപ്പം നമ്മളെ എഫക്ട് ആവുന്നത് ഷോർട്ട് ടേം സ്ട്രീമും മീഡിയം ടേം സ്ട്രീമാണ്.
ഓക്കെ, ഇനിയിപ്പോ ഇത് നിർത്തലാക്കിയ 457 വിസയിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്?
ഇതൊരു പുതിയ വിസ ആണ്. കുറെ മാറ്റങ്ങളുണ്ട്. ഇതിന് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ആപ്ലിക്കൻസിന് കുറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സബ് ക്ലാസ് 457 ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ലായിരുന്നു.
ഓക്കെ,
ശരിക്കും ഇത് അഫക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റീസെന്റ് ഗ്രാജുവേറ്റ്സിനോ നേഴ്സസിനാണെങ്കിലും ഇതൊരു വർക്ക് എക്സ്പീരിയൻസ് മാൻഡേറ്ററി റിക്വയർമെന്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്.
വർക്ക് എക്സ്പീരിയൻസ് മാത്രമാണോ ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ?
മെയിൻലി ഇറ്റ് ഈസ് എ വർക്ക് എക്സ്പീരിയൻസ്. പിന്നെ ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഇസ് ഓൾ രജിസ്റ്റേർഡ് നേഴ്സസ് അത് മീഡിയം ടേം സ്ട്രീമിൽ ലിസ്റ്റഡ് ആണ്. അതുകൊണ്ട് അവർക്ക് അത് ഓക്യുപ്പേഷൻ ലിസ്റ്റ് അത് ബാധിക്കില്ല. അവർക്ക് മെയിനായിട്ട് ബാധിക്കുന്നുള്ളത് വർക്ക് എക്സ്പീരിയൻസ് റിക്വയർമെന്റ് ആണ്. ഇത് 2 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ മുമ്പോട്ട് ചെയ്യാൻ പറ്റില്ല. നേരത്തെ ഇപ്പം രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഒരു വൺ ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കുറെ ഹോസ്പിറ്റൽസും കുറെ നഴ്സിംഗ് ഹോംസും അവരെ എല്ലാവരെയും അവരെ സ്പോൺസർ ചെയ്യും. പക്ഷെ ഇപ്പൊ അത് പറ്റില്ല. മിനിമം 2 ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് റിക്വയർമെന്റ് ആണ് ഇപ്പം. പിന്നെ അതിനകത്തുള്ള ഒരു IELTS റിക്വയർമെന്റ് IELTS റിക്വയർമെന്റിൽ വലിയ വ്യത്യാസങ്ങളില്ല. അത് ഷോർട്ട് ടേം സ്ട്രീമില് ഓവറോൾ 5 മീഡിയം ടേം സ്ട്രീമില് 5 ആണ് റിക്വയർമെന്റ്. നേരത്തെ 457 അത് ഓവറോൾ 5 ആയിരുന്നു ഒരു സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ്. പക്ഷെ ഇപ്പൊ അത് 482 വിസയില് 2 സ്ട്രീം ഉള്ളതിനാൽ ഷോർട്ട് ടേം സ്ട്രീമിലും ഓവറോൾ 5 മീഡിയം ടേം സ്ട്രീമിലും ഈച്ച് ഇൻഡിവിജ്വൽ 5 റിക്വയർമെന്റ് ആയിട്ടുണ്ട്.
ഇത് ആരെയൊക്കെയാണ് പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്നത്? അതായത് ഇപ്പം 457 കൂടുതലായും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത് നഴ്സുമാരെ അല്ലെങ്കിൽ IT പ്രൊഫഷണൽസ് ഒക്കെയാണ്. അപ്പോൾ അവരെ എത്രത്തോളം ഈ മാറ്റം ബാധിക്കാൻ സാധ്യതയുണ്ട്?
നേരത്തെ പറഞ്ഞതുപോലെ IT ആപ്ലിക്കേഷൻസിന് അങ്ങനെ ബാധിക്കില്ല. ബാധിക്കാൻ പോകുന്നത് നഴ്സസിനെ ആയിരിക്കും.
ഓക്കെ,
നഴ്സസിനെ ബിക്കോസ് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർക്ക് 457 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് ബാധിക്കാൻ പോകുന്നത് റീസെന്റ് ഗ്രാജുവേറ്റ്സോ 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ ബാധിക്കുന്നത്. ബിക്കോസ് അവർക്ക് ഒരു രജിസ്ട്രേഷൻ നേരത്തെ 457 അണ്ടർ 457 അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് അവർക്ക് 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളെങ്കിലും അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ അവർക്ക് 457 അവർക്ക് അപ്ലൈ ചെയ്യാൻ ഇപ്പൊ അണ്ടർ ദ ന്യൂ വിസ 482 അത് പറ്റില്ല.
അപ്പോ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ രാജ്യാന്തര വിദ്യാർത്ഥികളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ?
അത് തന്നെ, ഇത് ഡെഫിനറ്റ് ആയിട്ട് 100% എല്ലാ ഗ്രാജുവേറ്റ്സിനെയും ഇവിടുത്തെ ഉള്ള ഗ്രാജുവേറ്റ്സ് എല്ലാരെയും ഇത് ബാധകമാവും.
ഓക്കെ, അപ്പോ അതായത് ഇപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടായിരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ 20 മണിക്കൂർ വർക്ക് ചെയ്ത ശേഷം ഇവർക്ക് എംപ്ലോയർ സ്പോൺസേർഡ് 457 മാറാമായിരുന്നു.
നേരത്തെ അവർക്ക് മാറാമായിരുന്നു, പക്ഷെ ഇപ്പം അത് വർക്ക് എക്സ്പീരിയൻസ് റിക്വയർമെന്റ് സ്ട്രിക്ട് ആയ കാരണം 2 ഇയേഴ്സ് കംപ്ലീറ്റ് ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതും അവരുടെ ആ സ്കിൽ കഴിഞ്ഞിട്ട്. ഇപ്പൊ ഒരു ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വർക്ക് എക്സ്പീരിയൻസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ.
ഓക്കെ, അല്ലാതെ പഠിത്തത്തിനിടയിൽ നടക്കുന്ന ജോലി ഇത് പരിഗണിക്കത്തില്ല,
ചെയ്യുന്നില്ല.
അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇനി ഇവിടെ എത്തിയ ശേഷം അവരുടെ പഠിത്തത്തിനിടയിലുള്ള ജോലി ഇനി പരിഗണിക്കത്തില്ല, പകരം പഠിച്ച് ഇറങ്ങിയ ശേഷം ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്നു ആ ഫീൽഡിൽ ഇനി 2 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ 482 വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതൊരു വലിയ മാറ്റം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ വളരെയധികം ബാധിക്കാനും സാധ്യതയുണ്ട്. ഇനി ഈ വിസയിൽ എംപ്ലോയീസിനെ സ്പോൺസർ ചെയ്യുമ്പോൾ എംപ്ലോയേഴ്സിന് വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്?
ഈ സബ് ക്ലാസ് 482 പണ്ട് മാതിരി 3 റിക്വയർമെന്റ് ആണ്. സ്പോൺസർഷിപ്പ്, നോമിനേഷൻ ആൻഡ് വിസ, അങ്ങനെ 3 സ്റ്റെപ്പ് ആണ് ഉള്ളത്. ഞാൻ മെയിൻ ആയിട്ടുള്ള പുതിയ മാറ്റങ്ങൾ മാത്രമാണ് പറയുന്നത്. സ്പോൺസർഷിപ്പിന് ട്രെയിനിങ് ബെഞ്ച് മാർക്ക് ഇപ്പോൾ അത് ആവശ്യമില്ല. ഇപ്പോഴത്തെ ബിസിനസ്സിലുള്ള അപ്രന്റിസസ് ആണെങ്കിലും ട്രെയിനിങ് സ്പെൻഡ് ചെയ്ത എക്സ്പെൻസസ് ഒക്കെ സബ് ക്ലാസ് 4A2 കൺസിഡർ ചെയ്യില്ല. ഇതിന് പകരമായിട്ടാണ് പുതിയ ട്രെയിനിങ് ലിവി സ്കിൽ ഓസ്ട്രേലിയൻ ഫണ്ട് പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഓസ്ട്രേലിയൻ സ്കിൽ ഓസ്ട്രേലിയൻ ഫണ്ട് ലിവി കാരണം ഒരു ബിസിനസ്സിന് ഒരു എംപ്ലോയിയെ നോമിനേറ്റ് ചെയ്യാനായിട്ട് പഴയതിൽ നിന്ന് കൂടുതൽ എക്സ്പെൻസീവ് ആകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചെറിയൊരു ബിസിനസ്, ഒരു ലെസ് ദാൻ 10 മില്യൺ ടേൺ ഓവർ ഉള്ള ബിസിനസ് ഒരു വർഷത്തേക്ക് ഒരു എംപ്ലോയിയെ നോമിനേറ്റ് ചെയ്യാനായിട്ട് അറൌണ്ട് $1200 ഓളം പേ ചെയ്യേണ്ടി വരും. ലാർജ് ബിസിനസ് $1800 വരെ പേ ചെയ്യേണ്ടി വരും. അങ്ങനെ നോക്കിയാൽ ഒരു 4 വർഷത്തേക്ക് ഒരു എംപ്ലോയി ചെയ്യണമെങ്കിൽ, നോമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എംപ്ലോയറിന് $7200 എക്സ്പെൻസസ് വരും. ഇത് പല ബിസിനസ്സിന് എഫക്ട് ആവുന്നുണ്ട്. ഈ പല ബിസിനസ്സിൽ നിന്ന് കറക്റ്റ് കൺഫ്യൂസിംഗ് ആവുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നോമിനേഷന്. ഈ നോമിനേഷന് മെയിൻ ഒരു റിക്വയർമെന്റ് എന്താന്ന് പറഞ്ഞാൽ ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ് ആണ്. നേരത്തെ 457 ചില ഓക്യുപ്പേഷൻസ് LMT എക്സെംപ്ഷൻസ് ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സിന്, ഷെഫിന് അതിനൊന്നും LMT ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ അത് എല്ലാ ഓക്യുപ്പേഷൻസ് LMT ആവശ്യമാണ്.
എംപ്ലോയറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് അതിനുവേണ്ടി അവർ പ്രത്യേകമായി ചെയ്യേണ്ടത്?
കൃത്യമായിട്ട് അവർ ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് അവർ ബാധിക്കുന്നത് ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ്. അവരത് അതിനുള്ള ഒരു അഡ്വർടൈസിങ് ചെയ്യുന്നതിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ അവർ ഗംട്രിയിൽ അഡ്വർടൈസ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ അത് പറ്റില്ല. ഇപ്പൊ അവർ സീക്കിലോ അതോ പല നാഷണൽ ന്യൂസ് പേപ്പേഴ്സിലോ ചെയ്യണമെന്ന് അഡ്വർടൈസ് ചെയ്യണമെന്ന് കമ്പൽസറി ആയിരിക്കുക. അത് കൂടാതെ അതിന് 21 ദിവസം വരെ അത് അഡ്വർടൈസ് ചെയ്തിരിക്കണം എന്നുള്ള നിയമം വന്നിട്ടുണ്ട്.
ഓക്കെ, അതുപോലെ മുമ്പേ സൂസൻ പറഞ്ഞു 457 വിസയെ അപേക്ഷിച്ച് 482 വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് വർക്ക് എക്സ്പീരിയൻസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ILTS റിക്വയർമെന്റ്സിന്റെ കാര്യത്തിലും ഒക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഇവരെ ബാധിക്കുന്ന മറ്റെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ?
ആപ്ലിക്കന്റ് വ്യത്യാസം വന്നിരിക്കുന്നത് ഓൺലി ഇൻ ദ കേസ് വർക്ക് എക്സ്പീരിയൻസ് അല്ലാതെ വേറെ വ്യത്യാസങ്ങൾ ആദ്യമായിട്ട് കാണില്ല.
ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം 2 വർഷം പൂർത്തിയായി, ഇനി ഇത് ഏതെങ്കിലും തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, അതോ വിസയുടെ കാലാവധി തീരുമ്പോൾ തിരിച്ചു നാട്ടിലേക്ക് മടങ്ങേണ്ട ഒരു സാഹചര്യമാണോ ഉണ്ടാകുന്നത്?
ഇതിനകത്ത് 2 ഓക്യുപ്പേഷൻസ് ഉണ്ട്, ഷോർട്ട് ടേം ലിസ്റ്റഡ് സ്കിൽ ഓക്യുപ്പേഷൻ ലിസ്റ്റും മീഡിയം ടേം ലിസ്റ്റ് ഓക്യുപ്പേഷൻ ലിസ്റ്റും. ഇപ്പൊ ഷോർട്ട് ടേം ലിസ്റ്റ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉള്ളവർക്ക് അവർക്ക് 2 വർഷത്തോളം വിസ കിട്ടത്തുള്ളൂ. 2 വർഷം അന്നേരം പിന്നെ അവർക്ക് എക്സ്റ്റെൻഷനും ഇനിയും 2 വർഷം വരെ അവർക്ക് എക്സ്റ്റെൻഷൻ ചെയ്യാം. പക്ഷെ മീഡിയം ആൻഡ് ലോങ് ടേം സ്കിൽ ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉള്ളവർക്ക് 4 വർഷം വരെ വിസ കിട്ടും. അതിന് അവർക്ക് 3 വർഷം കഴിഞ്ഞിട്ട് PR വിസ ചെയ്യാനും ഉള്ള ഒരു സംവിധാനം ഉണ്ട്.
ഓക്കെ, ഇനിയിപ്പം 457 വിസയിൽ ഇവിടേക്ക് എത്തുന്നവർക്ക് അല്ലെങ്കിൽ 457 വിസയിലേക്ക് മാറുന്നവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കുടുംബത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും അവർക്ക് ജോലി ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ ഈ 482 വിസയ്ക്കും അവരുടെ കുടുംബത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും ഇവരുടെ ഡിപെൻഡന്റ് ആയി ഇവിടെ നിന്ന് ജോലി അന്വേഷിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ടോ?
അതിനൊരു വ്യത്യാസങ്ങളില്ല. TSS വിസയ്ക്കും ഫാമിലി കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്ക് ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് വേറെ ഫുൾ ടൈം ജോലി അതെല്ലാം ചെയ്യാൻ പറ്റും.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോ ഈ പുതിയ 482 വിസയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അല്ലെ 482 വിസയിൽ നിന്ന ശേഷം ഇവർക്ക് പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കാനുള്ള സാധ്യതകളുണ്ടോ?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MLTSSL ഉള്ള ഓക്യുപ്പേഷൻസിന് TSS നിന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് PR അപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട്. പക്ഷേ STSOL ഓക്യുപ്പേഷൻസ് ആണെങ്കിൽ അത് ഷോർട്ട് ടേം ലിസ്റ്റഡ് ഓക്യുപ്പേഷൻസ് ആണെങ്കിൽ ഈ ഒരു സംവിധാനം ഇല്ല അവർക്ക്. അവർക്ക് വേറെ രീതിയിൽ ഒന്നിലോ സ്റ്റേറ്റ് നോമിനേഷനോ അതോ റീജിയണൽ നോമിനേഷൻസ് ത്രൂ അവർക്ക് അപ്ലൈ റെസിഡൻസി അപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനമുള്ളൂ. അല്ലാതല്ലേക്ക് അവർക്ക് ഒരു പ്രാവശ്യം കൂടി അവർക്ക് എക്സ്റ്റെൻഷൻ കിട്ടും. 482 തന്നെ ഇനി ഒരു 2 വർഷം എക്സ്റ്റെൻഷൻ ഉണ്ട് അവർക്ക്. പക്ഷെ അല്ലാതെ അവർക്ക് എംപ്ലോയർ ത്രൂ സ്പോൺസർഷിപ്പ് പറ്റില്ല.
STSOL ഉള്ളവർക്ക് 2 വർഷത്തിന് ശേഷം അവർക്ക് വീണ്ടും 2 വർഷത്തേക്ക് കൂടി എക്സ്റ്റൻഷൻ കിട്ടാം. അതിനുശേഷം തിരികെ നാട്ടിലേക്ക് മടങ്ങണം.
അല്ലെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് നോമിനേഷനോ റീജിയണൽ നോമിനേഷനോ ത്രൂ അതർ ഓപ്ഷൻസ് ത്രൂ അവർക്ക് റെസിഡൻസി ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്.
അത് ഈ 4 വർഷത്തിനുള്ളിൽ നടക്കണം.
ആദ്യം 4 വർഷത്തിനുള്ളിൽ നടക്കണം. MLTSS ഉള്ളവർക്ക് 3 വർഷം കഴിഞ്ഞാൽ അവർക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റും ത്രൂ എംപ്ലോയി സ്പോൺസർഷിപ്പ്. 4 വർഷം അവർ നിൽക്കണം എന്ന് ആവശ്യമില്ല.
ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, ഇത് ഇപ്പോൾ നിലവിൽ 457 വിസയിൽ ഉള്ളവരെ ഈ മാറ്റം എങ്ങനെയാണ് ബാധിക്കുന്നത്?
ഈ ഇപ്പം 18th of April 2017 ഉള്ള 457 ആപ്ലിക്കൻസ് ഈ പുതിയ റൂളുകൾ ബാധിക്കില്ല. അവർക്ക് ഈ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് സബ് ക്ലാസ് 186 ഞാൻ അപ്ലൈ ചെയ്യാം. അല്ലാതെ ബാക്കിയുള്ള ആപ്ലിക്കൻസിന് ഈ പുതിയ റിക്വയർമെന്റ്സും ഈ പുതിയ ക്രൈറ്റീരിയയും ബാധകമാവും. ഇപ്പം 457 ഓൾറെഡി ആപ്ലിക്കൻസ് ഉള്ളവരും 457 അപ്ലൈ ചെയ്തിട്ട് ഗ്രാന്റ് ആയവരെ ബാധിക്കില്ല, പക്ഷെ ബാക്കിയുള്ള ആപ്ലിക്കൻസ് എല്ലാവരും ബാധിക്കും.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും 457 വിസ നിർത്തലാക്കിക്കൊണ്ട് സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന 482 വിസയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി സൂസൻ ചാണ്ടി.
താങ്ക് യു സാൽവി.